emerito hocam. Yeni yani zengin olan yani. Sakıştırılıyorlar ki kendini yaratmanın maddumu yapalım. Bu çoğu bir yani. പത്തായിരം പേർ നിൽക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുവെന്ന് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളെ പാസ്റ്റാക്കി നിയോഗിച്ചിരിക്കുന്നത്. മുഖം കണ്ട് പ്രസംഗിക്കണമെന്നോ താല്പര്യമുണ്ട്. എന്തായാലും ഇടയ്ക്ക് ഇപ്പോഴേ ആൾക്കാർ കൂടാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യണമെന്നായിരിക്കുന്നത്. ഞാൻ പ്രസംഗം പറഞ്ഞാൽ പോകരുത്, അല്ലെങ്കിൽ ഒരു അല്പസമയത്തിൽ അനുഭവിച്ചേക്കാം. എനിക്ക് തന്നിരിക്കുന്നത് 50 മിനിറ്റ്. നിനക്കറിയാം ഇന്ന് പകൽ പ്രസംഗം തുടങ്ങി വെച്ചു, യാത്ര തുടരാമെന്നുണ്ടോ? ഉണർവ് ആരംഭിക്കുമ്പോൾ ഓൾമേറ്റ് പ്രസംഗവും നടക്കും, ഓൾമേറ്റ് പ്രേറും നടക്കും. ഞാൻ എന്റെ സഭയിൽ ഞായറാഴ്ച രാത്രി വൈകിട്ട് 6 മണിക്ക് ഗ്രൗണ്ട് ഓപ്പണെയാണ്. ഗ്രൗണ്ടിൽ വെച്ച് കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ ഗ്രൗണ്ട് വിട്ടത്. ഹല്ലേലൂയ. രാത്രി 1:30 മണിക്ക് ഒരു 4000 കേൾപ്പിക്കുമ്പോൾ ചോദിച്ചു നടത്തപ്പോ പ്രസംഗമാണോ? അവര് വേണം പറഞ്ഞു. ഇല്ല, ഒരു വിദ്രോഹ പോയത് ഒരു ദിവസമല്ല, പരമാവശ്യം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അത് കേരളത്തിലാണ്. കറക്റ്റ് ടൈമിൽ മാച്ച് നോക്കുന്നവരല്ലാത്ത അതിനാൽ സ്തോത്രം. ഈ അമേരിക്കയിൽ ഇത്രയും പേരെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളോട് ചില കാര്യം പറഞ്ഞു തരാതെ പോകുന്നത് അത് നല്ലത്. അതുകൊണ്ട് ഞാൻ മുഷിച്ചിട്ടുണ്ട് എന്റെ പ്രസംഗ സ്റ്റൈല് മാറ്റി, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പറയാം. സ്റ്റൈല് മാറ്റി ചില കാര്യങ്ങൾ ഇന്ന് ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കണ്ട. നിങ്ങളുടെ ദൗത്യത്വം ഉണർത്തു ഒന്നിനും കാര്യങ്ങൾ പറയാം. അടുത്തത് പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് പകൽ കാണാതിരിക്കാം. ഒരു ആത്മപകർച്ചയിലെ അനുഭവം വെളിപ്പെടണം. കർത്താവ് നമ്മെ തുറന്നു, ഒരു ഉണർവ് നമുക്കുണ്ടാകാം. ഇപ്പോഴത്തെ പ്രസംഗത്തിന് മാർക്കിടണം സബ്ജക്റ്റൊക്കെ മാറ്റിയത്. അല്പസമയം നിങ്ങൾ എണീറ്റ് പറഞ്ഞു നടത്തും, സ്തോത്രം. അല്ലെങ്കിൽ അത്രയും സമയം എടുക്കാതെ നേരത്തെ നടത്താനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ 50 മിനിറ്റ് ചിരി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് അബദ്ധം. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ വരാൻ കാരണമായ എന്നെ വളരെ ഉത്സാഹിപ്പിച്ച ഒരു ദൈവദാസനാണ് പാസ്റ്റർ ശേഷി. അതുപോലെ അരിസോണയിലെ പാസ്റ്ററായ പാസ്റ്റർ കുറിച്ചറിയാം. Rendere mi sembra una cosa qualsiasi di una scelta che non dovrà essere qual è la greca per essere sul cielo? Alleluia. Deiva raggia te con ciolla, deiva shastavara, non è che quello. I due vecchi non la passano a te, quel poi non lo tocca per tu. Ma dai, se si ci sta che prima partendo di te, vado. Non mi dia, alleluia. Ma che la mamma la lavoro. La Gesù ha amato la gente, dice che mamma Gesù സർവലോകത്തിന്റെ ഏകശാന്തനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഞാൻ ചോദിച്ചു പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും യോഗത്തിൽ വരും അപ്പൊ പറഞ്ഞില്ല. ആ ചോദിച്ചതിന്റെ ഒരു കാര്യമുണ്ട്, രക്ഷിക്കപ്പെടാത്തവരാണ് അധികമുണ്ടെങ്കിൽ ആദ്യം സിമ്പിൾ ഗോസ്പൽ പറഞ്ഞ് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്റെ അർത്ഥം. യേശു ക്രിസ്തു തന്റെ അത്ഭുതം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവർ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കും. ഹല്ലേലൂയ്യ. അതാണ് ഒരു സുവിശേഷകൻ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ആരും എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് ശ്രദ്ധിക്കാൻ ഇനി ഒന്ന് ചലിക്കണേ, കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്തുതിച്ച് ഒന്ന് സ്തോത്രം പറഞ്ഞാതിക സമയം ഇപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പ്രസംഗിക്കുന്നില്ല. മനസ്സിലോ? ഒന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. നാം ദൈവരാജ്യത്തിൽ പോകാൻ ഒരുങ്ങണം, അതൊന്നാമത്തെ. എന്നിട്ട് സ്തോത്രം, ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം യോഗം ഞാൻ തുടങ്ങി. ായപ്പോഴും ക്രിസ്തു അന്ന് തന്നെ പ്രസംഗം ആരംഭിച്ചു. അതേ പ്രസംഗം ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ശിഷ്യന്മാർക്ക് അതേ മതനായിരുവാണ്. മത്തായി സുവിശേഷ മക്കൾ പ്രധാന അധ്യായത്തിൽ നിങ്ങൾ ന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കും. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങളെ ചെയ്തി, മരിച്ചവരെ പറഞ്ഞതുപോലെ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രാപകൻ വചനത്തിൽ തുടങ്ങിയെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസംഗം വെറും വചനത്തിലല്ലായിരുന്നു, ശക്തിയോടുകൂടെയായിരുന്നു. യേശുവിന്റെ ആദ്യ പ്രസംഗത്തിലെ ഭൂതം ഇറങ്ങിയപ്പോൾ അവിടെയുള്ളവരെല്ലാം ചോദിച്ചു, എന്തുവാണ് ഈ പ്രസംഗം? അധികാരത്തോടും ശക്തിയോടുകൂടെയുള്ളതാണല്ലോ, ഭൂതങ്ങൾ വരെ ഇവർ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു.
ലൂക്കോസ് സുവിശേഷം 9:1 വരുമ്പോൾ അവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, സകലവിധ ദീനങ്ങളെ സൗഖ്യമാക്കുവാനും എല്ലാവിധ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തന്നിരിക്കുന്നു.
അല്ലല്ലോ, രാമേ പറഞ്ഞാട്ടെ.
അല്ലല്ലോ, ഞാൻ പറഞ്ഞ റെസിപ്റ്റ് ചെയ്യാമെന്ന് ക്ഷമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, യോഹന്നാൻ ഞാൻ ശബ്ദമായി, ക്രിസ്തു ശബ്ദം മാത്രമല്ല അധികാരവും ശക്തിയും. ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് പറഞ്ഞു, ഇതേ അധികാരവും ശക്തി എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിപ്പീനെന്ന് വരെ അധികാരം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്തു. എല്ലാവരും കരം ഉയർത്തി വന്ന ദൈവത്തെ അങ്ങനെയെങ്കിൽ എന്റെ എനിക്ക് തന്ന സബ്ജക്ട് വിഷസ് ഓഫ് മെൻ, സ്തോത്രം, മനുഷ്യരിൽ പിടിക്കുന്ന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വലയിൽ അകപ്പെട്ട ശിഷ്യജനങ്ങൾക്ക് അവരെ മനുഷ്യരെ പിടിക്കേണ്ട അധികാരം ശക്തിയും നൽകി കർത്താവായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം, എടുത്തു പറയട്ടെ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് രണ്ട് പ്രാവശ്യം ദർശിച്ച ശിഷ്യന്മാർ പിന്നെയും ഞാൻ പിടിക്കാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. യേശു കരയിൽ നിന്നും പറഞ്ഞു, ആ പല പ്രദേശത്തേക്കൊന്ന് ആരോപിക്കാൻ പ്രീസുള്ളോ. പല വലിയ മീനുകൾ പത്രോസ് എടുത്ത് കടലിൽ ചാടി നഗ്നങ്ങൾ നടന്നിട്ട് എന്നിട്ട് അതിലേക്ക് ചാകാനിന്റെ കടിയത് കരയിൽ കയറിയിട്ട് കറുത്ത വന്ന പ്രാതൽ കഴിഞ്ഞു. വന്നപ്പോൾ എന്താ കണ്ടത്? രാമൻ കടൽ എന്ന് പറഞ്ഞാൽ കർത്താവ് നേരത്തെ പറഞ്ഞു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റം. ആ ദൗർഭാഗ്യം. അപ്പോ ഇവിടെ വന്നപ്പോൾ തലയും വാലും വെട്ടിവെച്ച് അകത്തുള്ള അശുദ്ധങ്ങളെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പാകമാക്കി കനലിന്മേൽ തയ്യാറാക്കി വെച്ച മീന് അവർക്ക് വേണ്ടി വെച്ചിരുന്നു. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ പിടിച്ചതിൽ ചിലവർ കൊണ്ടുവരുന്നു. അവർ എത്ര കൊണ്ടു വന്നു? 153. ഹല്ലേലൂയ. കൊച്ചു നിനല്ല, വലിയ നിനോ. അപ്പോൾ എന്റെ ഉദ്ദേശം, ഒന്നിനെ പാകമാക്കി ഇവരുടെ വയറ് നടക്കി, ബാക്കി 150 പാകമാക്കി അനേകർക്ക് കൊടുക്കാൻ കഴിയാതിരുന്നത്. കർത്താവ് ഒന്ന് പിടിച്ചാൽ അതിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി വിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവജനങ്ങളെല്ലാം സുവിശേഷ മഹത്വ വലയ്ക്കകത്തകപ്പെട്ട അല്ലെങ്കിൽ ദൈവ രാജ്യത്തിനകത്ത് അകപ്പെട്ട വന്നുകേറിയ സകല മീനുകളെയും സകല വിശ്വാസികളെയും മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറ്റാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ കോൺഫറൻസിൽ വന്നിരിക്കുന്ന നിങ്ങൾ, ഈ 16-ാമത്തെ നാഷണൽ കോൺഫറൻസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ദൗത്യ നിർവഹണത്തെ കുറിച്ച് ശരിക്കും അറിവുള്ളവരാണ്, അതിന് സമർപ്പണമുള്ളവരാണ്, അവ പോയാൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഇനി ചില അത്യാവശ്യ കാര്യങ്ങൾ പറയുകയാണ്. ഒരു ശുശ്രൂഷകന്റെ ദൗത്യം എന്താണ്? ഒരു സഭയുടെ ദൗത്യം എന്താ? പൗലോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരുന്നു. കൊലോസ്യ 1:25-28 വാക്യങ്ങളിൽ താൻ ഒരു ഉദ്യോഗത്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ടവനാണ് എന്ന് പറയും. തന്റെ ഉദ്യോഗം എന്താണ്? 1, സുവിശേഷം പ്രസംഗിക്കുക. 2, വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി
മാറ്റി. ദൈവത്തെ ശ്രമിക്കാം.
അപ്പോൾ ശുശ്രൂഷകന്റെ 2 ദൗത്യം, 1 സുവിശേഷം, 2 വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക.
പക്ഷേ നമ്മുടെ മലയാള സഭകളൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാൻ വേണ്ടി ആമേൻ അന്നും 25 ഇന്നും 20 ഇവര് 365 ദിവസവും വെട്ടി ചേർത്തി 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 7 തുണിയും പൊളിച്ച് ഇവർക്ക് ചെസ്റ്റലിന്റെ വേദന കൂടുമ്പോ അവർ പറയും, ഞാൻ ഒരു എക്സിബിറ്റ് കമ്മിറ്റി മെമ്പറാണ്, 18 വർഷം കൊണ്ട് പാസ്റ്റർ, ഇനി ഏത് പാസ്റ്റർ വന്നാലും 2 വർഷം പഠിക്കും.
കാരണം ആകെ കൂടെയുള്ള പരിപാടി കത്തല
ഞാൻ ചോദിച്ചല്ലോ, പുതിയ വിശ്വാസ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്ക് വേറെയാണ്.
രക്ഷിക്കപ്പെട്ടവരെ 15 തന്നെ അന്ന് ഒന്ന് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പണി.
പക്ഷേ 2 പണിയുടെ ശുശ്രൂഷ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക.
ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാമെന്ന് ശരിയായ ബോധ്യം നമുക്ക് ഉണ്ടാക്കി ഭഗവാൻ അതിനു വേണ്ടി അധ്വാനിപ്പാൻ നാം തയ്യാറാണ്.
ഒരു ശുശ്രൂഷകൻ തന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ആടുകളെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ.
വാസ്തവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ
അങ്ങനെ പോകുന്ന ഒരു ധാരാളമുണ്ട്. ഞാൻ പാസ്വാരെ കുറ്റം പറയുന്നത് പറയട്ടെ, ഞാൻ ഒരു ചർച്ച് മാത്രമാണ്. പക്ഷേ എന്നോട് ചെന്ന് ചോദിക്കും, പാസ്റ്റർ
നിങ്ങളുടെ സഭയിൽ ആത്മാക്കൾ പെരുകുന്നതിന്റെ രഹസ്യവത്താണ്? വാസ്തവത്തിൽ രഹസ്യമില്ല, പരസ്യമായതേ ഉള്ളൂ. എന്തുവാ? ഞാൻ തിരിച്ചു ചോദിക്കും, സഭ ജനിച്ച സ്ഥലം എവിടാ?
അമേൻ.
പ്രാർത്ഥനാമുറിയിൽ. ആദ്യ സഭ വളർന്നതെങ്ങനെ? പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ
വിശ്വാസികളെ
വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും. പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ യേശു പറഞ്ഞിട്ട് സമയമാണ് യേശുവിന്റെ അമ്മ
നാടകോണി ചത്ത ഒരാൾ പോയി, ബാക്കി 11 ശിഷ്യ. ഹല്ലേലൂയ.
ഇതാ കാത്തിരുന്നു പ്രാർത്ഥനയുടെ 10-ാമത്തെ ദിവസം
അമാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയിരുന്നു. ഹല്ലേലൂയ.
വിശേഷമായി ശ്വസിക്കുക. സ്തോത്രം. അങ്ങപ്പുറത്ത് യെരുശലേമിന്റെ ആലയ ഗ്രൗണ്ടിൽ പെന്തക്കോസ്ത് മഹോത്സവം
നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ സ്വന്തം തന്നിരിക്കട്ടെ, ഒരു മോനം തന്നിരിക്കട്ടെ, 1 കോടി രൂപ ചിലവാക്കിയാലേ മോന്റെ ജീവൻ കിട്ടൂ എന്ന് വൈദ്യം പറഞ്ഞാൽ നിങ്ങൾ 1 കോടി രൂപ മതി എന്ന് പറയുമോ? 1 കോടി രൂപ പോയാൽ കൊടുത്തല്ല മോൻ വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു മാതോട്ടു മോൻ മരിക്കണല്ലേ? മുഴുവോഹവും കൊടുത്താലും മോനെ കൊടുക്കണ്ട എന്ന് ആ മുഴുവോഹവും വിലയായി മതിയായിരുന്നു എങ്കിൽ എന്റെ പിതാവ് അത് കൊടുക്കുമായിരുന്നു. എന്നാൽ അത് പോരാതെ ആയതുകൊണ്ടാണ് ഏകജാതനായ പുത്രനെ കൈകൾ ഉയർത്തി ശക്തമായി അടുത്ത ചോദ്യം, പിതാവ് പുത്രനെ സ്നേഹിച്ചോ അതിനേക്കാളും എന്നെ സ്നേഹിക്കും? സ്വന്തം ഏകജാതനായ പുത്രനെ സ്നേഹിച്ചോ പുത്രനെ കാണും നമ്മെ സ്നേഹിച്ചോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്ന അഭിനാവിന്റെ സ്നേഹത്തെ അഭിനാവിന്റെ പാദത്തിൽ വീഴാതിരിക്കും. ഇത്ര വലിയ വില കൊടുത്താണ് കർത്താവ് നമ്മെ വാങ്ങിയത്. ആ വിലക്ക് ഇനിയും അനേക രക്ഷിക്കപ്പെട്ട വരുവാനുണ്ട്. ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ടു വരുവാൻ കർത്താവ് നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ചെയ്യുകയാണെങ്കിൽ നമ്മിലൂടെ ജനവേക്ഷിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര വലിയ വില കൊടുത്താണ് എന്നെ നമ്മളെ രക്ഷിച്ചത്. പോലീസപ്പോസ്തലൻ പറഞ്ഞു കർത്താവ് സഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ അനുഭവിച്ചതിന്റെ ബാക്കി ഞാൻ എന്റെ ശരീരത്തിൽ അത് പൂരിപ്പിക്കാൻ ബാക്കി എന്റെ ശരീരത്തെ യാഗമാക്കണം. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ക്രിസ്തുവിൽ മരണം വെളിപ്പെട്ടപ്പോൾ ലക്ഷങ്ങളിൽ ജീവൻ വെളിപ്പെട്ടു. ദൈവ പുരുഷനായി ദൈവം ഒരു ദൈവദാസനെ തിരഞ്ഞെടുത്തു വച്ചാൽ താൻ മരണം സ്വീകരിക്കാൻ തയ്യാറാക്കി ത്യാഗമേറ്റെടുക്കാൻ തയ്യാറാക്കി അതിന്റെ അർത്ഥം ഒന്നുകൂടെ നാം ക്രിസ്തുവിന് പകരം മരിക്കണമെന്നല്ല, അവേ വില കൊടുക്കുവാൻ തയ്യാറാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വില കൊടുക്കുമ്പോൾ അർത്ഥം ജനം രക്ഷിക്കപ്പെട്ടു വരണമെങ്കിൽ അവേ ഒന്നാണ് ഞാൻ നാളെ എളുപ്പമായി പറഞ്ഞത് മറക്കാതെ സഭ വളരുവാൻ ആത്മാക്കൾ ചിന്തപ്പെടുവാൻ ഒന്ന് കണ്ണുനീർ ചിന്തണം, രണ്ട് വിയർപ്പ് ചിന്തണം, മൂന്ന് പണം ചിന്തണം, നാല് വേണ്ടി വന്നാൽ രക്തവും ചിന്തണം. എല്ലാം കരനീർത്തി രാമയെ പറയാമോ? രാമയും ബലഹീനപ്പെട്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രാർത്ഥന. ഒരു സഭ പ്രാർത്ഥനാ മുറി ആയാൽ ഉത്സവ പറമ്പിലെ ജനം ഇവിടെ കയറും. കാരണം പ്രാർത്ഥനാ മുറി പരിശുദ്ധാത്മാവാണ്. ഗ്ലോറി ടു ജീസസ്. കഴിഞ്ഞ 10 ദിവസം 120 കൂടിയില്ലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ദിവസം 3000 പേർ കൂടിയ അവരോട് ചേർന്ന് സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. എല്ലാവരും മനസ്സിലാക്കാം.
ഞാൻ ചോദിക്കട്ടെ, 11 അപ്പോസ്തലന്മാർ വേണോ ഇന്ന് പ്രാർത്ഥിച്ചത്? ആദ്യമെന്നേക്ക് പ്രസംഗിച്ച സ്വർഗത്തിന്റെ താക്കോല പിടിച്ചവരും കയ്യിൽ വാങ്ങിയ പത്രോസ് മാത്രമാണ് അവർ പ്രാർത്ഥിച്ചത്?
ഞാൻ പറയാൻ വരുന്ന ശ്രദ്ധിക്കുക, ഈ പാസ്റ്റർമാരുടെ തലയ്ക്ക് മാത്രം കുറ്റം ചുമത്തി വിശ്വാസികളൊക്കെ കൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്.
ഗ്ലോറി ടു ജീസസ്,
ഹല്ലേലൂയ. തിരിച്ചു ചിരിക്കുന്ന പാസ്റ്റർമാരോട് പറയാം, ഈ വിഷൻ പ്രാപിക്കേണ്ടത് നിങ്ങളാണ്, ജനത്തെ മുട്ടുകുത്തിക്കേണ്ടത് നിങ്ങളാണ്. ഈ മുട്ടുകുത്തിക്ക എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തിലുണ്ട്, ആ അർത്ഥമല്ല. തിരുസംഗതിയിൽ മുട്ടുമണക്കി. അപ്പോൾ ഇതിന് പദ്ധതി ഇട്ട് നാം അതിന് മാതൃകയായി മാറി. എന്റെ അനുഭവത്തിൽ ഒരു വർക്കം പറയട്ടെ, 1986 എന്നിരിക്കുന്ന പാഠശാല എന്ന സ്ഥലത്താണ് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ക്ഷേത്രം ഉടച്ച് പൊളിച്ച് അതിന്റെ കാറി പുരട്ടിയ കട ഏറെ പല കളറിൽ വാങ്ങാൻ ആവശ്യമില്ല. കുറെ തെങ്ങോലകൾ പല വീടുകളിൽ നിന്നായി വാങ്ങി. 22 വീതിയും 40 നീളവുമുള്ള ഒരു ഓലശേഷം ഉണ്ടാക്കി. ഒരു വിശ്വാസി പോലും കൂടിയിരിക്കാൻ പ്രാർത്ഥിപ്പാറ്റില്ല. ഒരു പിന്മാറ്റക്കാരനാണ് ഈ സഹായം ചെയ്തിരുന്നത്. അന്ന് കുഞ്ഞാൻ്റെ എനിക്കറിയാം, ഞാൻ ഡിടിഎച്ചിന് ബഥേലിൽ പഠിക്കാൻ പോയി. അന്ന് എനിക്ക് രണ്ട് സ്ഥലങ്ങളിൽ പ്രവർത്തനം കുറച്ച് ദിവസം പോയിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, നിങ്ങളുടെ ദർശനങ്ങൾ എന്താണ്? അപ്പൊ അന്ന് 86 150 കൂടുതൽ വിശ്വാസികളുള്ള പെന്തക്കോസ്ത സഭകളെ ഇല്ല. എന്തിനാ 50 100 എന്ന് പറഞ്ഞവർ നിരം. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് 1000 ആത്മാക്കളുള്ള സഭയായിത്തീരണം. അത് പറയാൻ കാര്യമാണ്, ഈ ഓലക്ഷേത്രത്ത് എന്റെ സന്ദർഭത്തിൽ വരുന്ന ഒരു പെൺകുട്ടി ഡ്രോയിങ് പഠിച്ചുകൊണ്ട് അവിടെ ഡ്രോയിങ് കളിക്കാൻ ജീവിക്കുന്ന ഫലം വാങ്ങി അത് വെള്ളത്തെ പ്രവർത്തിച്ചിട്ട് ഞാനിങ്ങനെ എഴുതി, 1000 ആത്മാക്കളുള്ള സഭയായി തീരണം. ഇതാ മൂലക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഓരോ വരി ജനം ഇരിക്കേണ്ടത് ഇങ്ങനെ പോയി നിന്ന് ഇവിടിരിക്കാൻ ഒരു ആത്മാവിനെ തരണം എന്ന കരയുന്നു. ഒരു തുള്ളി കണ്ണുനീർ അവരെ ഒഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇവിടിരിക്കാൻ ഒരു ആത്മാവിനെ തരണം എന്ന് പറയും. അടുത്ത സ്ഥലത്ത് കണ്ണു വെച്ച് ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണം. ഒരു 5, 8, 10 സ്ഥലം കഴിയുമ്പോൾ പിന്നെ കണ്ണുനീർ വരത്തില്ല. അടുത്ത് എല്ലാം പ്രാർത്ഥിക്കും. ദർശനം എന്നവൻ നിറവേറ്റുവാൻ ശ്രദ്ധ. ഈ ബലഹീനൻ കുറച്ച് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനു മുമ്പ് ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിലേക്കാണ് എനിക്ക് ആഗ്രഹം. ബൈബിൾ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടമായപ്പോൾ ദേവദാസൻ പറഞ്ഞു, ആദ്യം നിന്റെ ദേശത്ത് നിന്നെ അയച്ചു ചിലത് ചെയ്യുവാനുണ്ട്, പിന്നത്തെ തീമായി അയക്കും. ഞാൻ പ്രവചനത്തെ സ്വീകരിച്ചില്ല. ഇതേ വാക്കിൽ മറ്റൊരു വ്യക്തിയിൽ കൂടെ ദൈവാത്മാവ് പറഞ്ഞു, സമ്മതിച്ചു. സ്റ്റെപ്സായി പണിതാ കുറെ സ്റ്റെപ്സ് കടന്നു. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ പതുക്കെ ഒരറ്റത്ത് പോയി എന്ന് പറഞ്ഞു. 4 തിരുമുന്നിൽ വെച്ച് കഴിഞ്ഞു, കർത്താവ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന ആകത്തി. 1, കേരളത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി ഞാൻ മാറണം. 2, ഒരാത്മാവ് പോലും ഇല്ലാത്തടത്ത് പുതിയ സഭയായിരിക്കണം ഞാൻ ആരംഭിക്കേണ്ടത്. 3, കൃപാകരങ്ങളോട് കൂടെ ശുശ്രൂഷ ചെയ്യണം. 4, ലോകരാജ്യങ്ങളിൽ എനിക്ക് പ്രസംഗിക്കണം. ഈ 4 തിരുമുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ കഥയിൽ വായിച്ചു. ബൈബിൾ കോണത്തിൽ നിന്ന് തിരികെ വരും മുമ്പേ ഹല്ലേലൂയ ഞാൻ ഒരു കാര്യം പറയാം,
ദൈവം നിങ്ങൾക്കൊരു വിഷൻ നൽകിയാൽ അത് തിരുപ്പാദത്തിൽ വെച്ചുകൊണ്ട് നമ്മെ സമർപ്പിച്ചാൽ എന്റെ ദൈവാനുരകളിൽ ഉയർത്താതിരിക്കുകയില്ല.
ഈ ബലഹീനന്റെ കൊച്ചു പ്രാർത്ഥന എന്റെ ദൈവം അംഗീകരിച്ചു എന്നതാണ് എനിക്ക് അനുഭവം. 2006 കേരളത്തിലെ ഏറ്റവും വലിയ സഭയാണെന്നുള്ള ഒരു ട്രോഫി എനിക്ക് നൽകി. ഞാനത് വാങ്ങിച്ചത് ജനരസ്യം അന്നത്തെ കൊച്ചു പ്രാർത്ഥനയുടെ മറുപടിയായി എനിക്ക് ലഭിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു വിധത്തിൽ കർത്താവ് ഈ നിലയിൽ കൊണ്ടുവന്നു. ഇതിനു വേണ്ടി കർത്താവ് പഠിപ്പിച്ചത് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്താണ്? പ്രാർത്ഥനാമുറിയിൽ സഭ ജനിച്ചു, പ്രാർത്ഥനാമുറിയിൽ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്ന പ്രാർത്ഥനാമുറിയിൽ ഉത്സവ പറമ്പിലെ ജനം ഓടിക്കൂടി. അങ്ങനെയാണെങ്കിൽ നിന്റെ ആലയം പ്രാർത്ഥനാലയമായാൽ അവിടെ ജനം വരെ ജനം വരാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ ക്രിയകളാണ്. ഇന്ന് രാത്രിയിൽ ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ദൈവരാജ്യം പണിയെടുക്കുന്നത് നമുക്കാണ്. അതിനാണ് കർത്താവ് ആയുസ് തന്നിരിക്കുന്നത്, അതിനാണ് കർത്താവ് അഭിഷേകം തന്നിരിക്കുന്നത്, അതിനാണ് കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ അതിനൊന്നും ചെയ്യണമെന്ന ചോദ്യവും അത് അവൻ എന്താകണമെന്ന് ഒരു സമർപ്പണവും നമുക്ക് ആവശ്യം.
എളുപ്പമല്ല.
സഭ വളരാൻ വളരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകരില്ല, സഭ വളരണ്ട എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളില്ല. പക്ഷെ ഒന്ന് കണ്ണുനീർ ചിന്തിച്ചീസസ് ഒന്നുകൂടെ പറയാം. 12 അതിൽ വന്നപ്പോൾ 11 അപ്പോസ്തലന്മാരെ കൂടിയിരുന്നത് കർത്താവ് സന്ദർശിച്ച മുഴുവനും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സഭകളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്ര പേരുണ്ട്? ഇവിടിരിക്കുന്ന നിങ്ങളിൽ പലരും പ്രാർത്ഥനകളെ കുറ്റം പറയുന്നവരല്ലേ? നിങ്ങൾ ഉപവാസത്തിന് വന്നിട്ടുണ്ടോ?
ഇവിടുത്തെ വന്നാൽ പറയാൻ എന്തെല്ലാം സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾ ത്യാഗമേറ്റെടുക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? ഗ്ലോറി ജീസസ്. ഇതു മുതൽ നമ്മുടെ സഭകൾ പ്രാർത്ഥനാലയമായി മാറട്ടെ. ഗ്ലോറി ജീസസ്. 8 മണിക്കൂറുള്ളത് 10 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്താൽ കൂടുതൽ കാശ് കിട്ടുമെന്ന് ജോലി ചെയ്യുന്നതെങ്കിൽ 2 മണിക്കൂർ കുറച്ച് ചെയ്തിട്ട് 2 മണിക്കൂർ തിരുസന്നിധിയിൽ മുമ്പ് മുടക്കാൻ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ദൈവം നിന്നെയും നിന്റെ സന്തതിയെയും മാനിക്കാതിരിക്കില്ല.
ദൈവദാസന്മാർ ചിലപ്പോൾ ശുശ്രൂഷിച്ച് ക്ഷീണിച്ച് ഇന്ന് കഷ്ടത്തിലോ ബലഹീനതയിലോ ആയിരിക്കും. എങ്കിലും പറയാം, പ്രാർത്ഥന സഭയിൽ നീ തളർന്നു കിടന്നാലും തളർന്ന കരം ഒരു പേരുന്നവൻ വയ്ക്കുമ്പോൾ ഏരിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചവന് ഒരേ വെള്ളഗ്രഹം എന്താണ്? നിന്റെ നിന്നിൽ വ്യാപരിക്കുന്നതിന്റെ ഇരട്ടിപ്പോഴാത്മാശയെ പിൻഗമിച്ചവന് ഒരേ ആഗ്രഹം. അല്ല, എന്റെ മണ്ണ് നമ്പർ വെച്ചു വേണ്ടെന്ന് പറഞ്ഞു ഇയാൾക്ക് വേണ്ട എനിക്ക് എന്റെ മനസ്സിലാക്കുന്നത് എന്റെ ആവേശം. ഹലോ, ഇവൻ ഉള്ളതൊന്നല്ല വാങ്ങാത്തത്, ഇവന് വ്യവസ്ഥ ഇതാണ്. എന്നാൽ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചവനും ഇരട്ടി അത്ഭുതം നടക്കുന്നതിന് മുമ്പ് മരിച്ചു, അവനെ അടക്കം ചെയ്ത
ഗുഹയ്ക്കകത്ത് ഒരു ചത്തുപോയ പട്ടാളക്കാരന് വലിച്ചെറിഞ്ഞിട്ട് പോയി. ഇവൻ അവരുടെ വലിച്ചെറിഞ്ഞവരുടെ പിന്നാലെ അവൻ എഴുന്നേറ്റ് നടന്നു പോകും. സംഭവം അന്വേഷിച്ചപ്പോഴാ മനസ്സിലാകുന്നത് പണ്ട് ഇവിടെ എരിശയെ അടക്കം ചെയ്തു, അവന്റെ മാംസം ദ്രവിച്ചു പോയി, അവന്റെ അവൻ ശരീരം ദ്രവിച്ചു പോയി, ഉണങ്ങി നെലിഞ്ഞ അസ്ഥിക്കഷണം അവരെ കിടപ്പുണ്ട്, അതിൽ സ്പർശിച്ചതാണ് ഇവൻ ജീവൻ പ്രാപിക്കാൻ. മനസ്സിലാകുന്നവരൊരു നല്ല ഞാൻ പറഞ്ഞതിന്റെ രഹസ്യം നിന്റെ ആരോഗ്യമുള്ളതുകൊണ്ടല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നിന്റെ ശരീരം മെലിഞ്ഞുപോയാലും നിന്റെ ജീവിതം അതിൽ സ്ഥലം കൈയ്യെത്താൻ കഴിയുന്നതുപോയാലും നിന്റെ അഭിഷേകം വലിയ കൈകൊള്ള വേണ്ട. ഒരിക്കൽ ബാല്യക്കാരനോട് പറഞ്ഞുവിടാ ശൂന്യക്കാരന്റെ വീട്ടിൽ ചെറുപ്പം ചോദിച്ചു ആ വഴിയെടുത്തു പോവാന്ന്. മൂത്തു വെക്കാൻ പറഞ്ഞു വഴിയെടുത്തോണ്ട് ഏവ് വെച്ചിട്ട് അടക്കമൊന്നും വെക്കുന്നില്ല. എന്നാൽ ശൂന്യക്കാരത്ത് പറഞ്ഞു നീ വരാതെ ഞാൻ വരാത്തില്ല. ഈ അവർ പിന്നാലെ വന്നു. അപ്പൊ നോക്കണം, അമ്മ ബാല്യക്കാരൻ വഴി വച്ചിട്ടും അനക്കം വെച്ചില്ല. ഇവൻ വന്നു യാത്ര ചെയ്ത് വന്നു എഴുന്നേൽപ്പിച്ചു. പക്ഷെ ഇപ്പോൾ വീണപ്പോൾ ജീവൻ പ്രാപിച്ചു. കൈകളെ അടിച്ച് അഭിഷേകത്തിന്റെ ദൈവത്തെ കുറിക്കാൻ ഇത് നമ്മളെ തിരിച്ചുകൊണ്ടോ നമ്മുടെ അവിശ്വാസം ശക്തി കൊടുത്തോ അല്ല ദൈവപ്രവൃത്തി. നിങ്ങളെ വ്യാപരിക്കുന്ന അഭിഷേകം ഓ അഭിഷേകത്തെ ഇന്നിട്ട് നിങ്ങളിൽ ചിലരെ ദൈവം തുടങ്ങിയ താമസ്പരോ വലുപ്പനോ ചുവപ്പനോ അപ്പോസ്തലന്മാർ നമ്മൾ പറയും ആദ്യ നൂറ്റാണ്ടില് അനുഭവം പോകും. ഇപ്പോഴും നടക്കണോ? അന്ന് അവർ പ്രാർത്ഥിച്ചു ദിനം പറഞ്ഞു നിങ്ങൾ ആഴ്ചയ്ക്കൊരിക്കൽ വാച്ച് നോക്കി ഇങ്ങോട്ട് ഇഷ്ടം പോലെ കിട്ടണം. പക്ഷെ അങ്ങോട്ട് ആ ടൈമിൽ ദൈവം അവനെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അപ്പോസ്തലന്മാരുടെ താമസം നാഷണൽ കോൺഫറൻസിന് നമ്മൾ വരണമെങ്കിൽ അല്ല പ്രത്യേക പ്രോഗ്രാം തരണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം വരുമോ? ആ പരിപാടി തന്നെ നിങ്ങളെ പോലെ എല്ലാവരും വിചാരിച്ചെങ്കിൽ അങ്ങനെ ആ കാത്ത ദൈവത്തിന്റെ സ്തോത്രം. ഇല്ലൊരു തലമുഖത്ത് നല്ല ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ പ്രബോധിപ്പിച്ച ഒരു കാര്യമായിട്ട് ഒരു സഭ ത്യാഗം സഹിപ്പാൻ തയ്യാറായാൽ ശുശ്രൂഷകരും വിശ്വാസികളും തിരുമുമ്പിൽ മുട്ടുമടക്കി തരേണ്ട തയ്യാറായാൽ നിങ്ങളുടെ ആലയം ഒരു പ്രാർത്ഥനാലയമായി മാറിയാൽ അവിടെ പരിശുദ്ധാത്മാവിലേക്ക് വരും. അവിടെ പരിശുദ്ധാത്മാവിലേക്ക് അതുകൊണ്ട് നമ്മുടെ രക്ഷകൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു.
ശിഷ്യന്മാർക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്ത പോലും കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് സഭയെ പ്രാർത്ഥിപ്പാൻ തയ്യാറാക്കുക, സഭയെ വേർതിരുത്താൻ തയ്യാറാക്കുക. നിങ്ങൾ സഭ പ്രാർത്ഥന മുറിയാകട്ടെ. ജനം രക്ഷിക്കപ്പെടുവാൻ അസാധ്യമാണ്. കഴിവുള്ള നിങ്ങൾ ഇതിനു മുമ്പിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നാൽ ബലഹീനരായ ചിലരെ ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീസസ്.
ഗ്ലോറി ടു ജീസസ്.
രണ്ടാമത്
വിയർപ്പിച്ചില്ല.
കണ്ണുനീ കണ്ണുനീരോടെ വിതച്ചാൽ
കണ്ണുനീരിതിലേക്കൊടുക്കുന്നുണ്ട്. വാങ്ങ പ്രതിഫലം ചൂട കിരീടങ്ങൾ അനന്ത സന്തോഷമുണ്ടോ?
അത് പാടിയത് നിങ്ങൾ നിങ്ങളുടെ പാട്ടിൻ പ്രകാരം കിരീടം കിട്ടിയാക്കാം. ഇവിടുന്ന് ഒരു പേപ്പർ കിരീടം അടിക്കുന്നു. സ്വന്തമായിട്ട്
കണ്ണീരിൽ ഇതൊക്കെ
ആ സോടെ കൊയ്യം പൊയ്യമരം തിരുമുമ്പിൽ വാങ്ങാം ചൂടാം അനന്ത സന്തോഷം. ഇപ്പൊ
അവിടെ സഹോദരങ്ങളെ ചിരിച്ചു വിടരുത്. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ന്യായം കഴിക്കും. ഞാൻ പറയട്ടെ, ഭയപ്പെടുക. എനിക്കിന്നും ഭയമാണ്. എനിക്ക് ഭയമാണ്. ഒരിക്കലും ഞാൻ ഇവിടെ വന്നത് എന്റെ വില കൊണ്ടല്ല, ഒരിക്കലും എന്റെ പഠിത്തത്തിലല്ല, എന്റെ ജ്ഞാനം കൊണ്ടല്ല. എനിക്ക് മലയാളവും ശരിക്കും പറയാൻ അറിയത്തില്ല, ഇംഗ്ലീഷും പറയാൻ അറിയത്തില്ല, തമിഴും ശരിക്കും പറയാൻ അറിയത്തില്ല, ഒരു ഭാഷ ഇന്ത്യൻ ഭാഷകളും ശരിയായി പറയാൻ അറിയത്തില്ല. അപ്പൊ ഞാനല്ല അവരുടെ മുമ്പിൽ വീണാൽ
വിശ്വാസികളെ
ഇവിടെ ഞാൻ ചവിട്ടി നിന്ന ഒരു കൊച്ചുദാഹരണമാണ് അധ്യായത്തിൽ അഭിഷേകത്തെ കുറിച്ച് ഒരു കൊച്ചു കാര്യം പറയാം. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു നദി ആരംഭിച്ചു കിഴക്കോട്ട് ഒഴുകി. വളരെ ശ്രദ്ധിക്കണം. കിഴക്കോട്ട് ഓടി. ഇതാ കയ്യിൽ ചരടുമായി ദൂതൻ വന്നു. നമുക്കെല്ലാം അറിയാവുന്ന പ്രശ്നമാണ്. ആയിരം മുതൽ അളന്നു പ്രഭാചകനോട് പറഞ്ഞു ഇറങ്ങിക്കൊള്ളാം. പിന്നെയും അളന്നു പറഞ്ഞു ഇറങ്ങിക്കൊള്ളാം. നമ്മളെ പറയും ദൂത നീ പോ. സൂപ്പർ അളവ് പോലെ എന്റെ കയ്യിലുണ്ട്. പണ്ടേ അപ്പച്ചന്മാരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അളവ് പോലെ പരിശുദ്ധ പ്രഭാതത്തെ കുറിച്ച് നമുക്കൊരു അളവ് പോലെ ഉണ്ടല്ല കയ്യില്. നമ്മളപ്പച്ചന്മാര് പറഞ്ഞു തന്ന നിന്റെ ചരടിനത്ര സുഖമില്ല. ഇതിനെ കുറിച്ച് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. നീ പോ, ഞാൻ അളന്ന് കടന്നു പോവാം. പക്ഷെ ദൂതൻ പറഞ്ഞു ഞാൻ അളക്ക.
പ്രവാചക നിയമനം. ജീസസ് ജീസസ് ജീസസ്. ഈ കോൺഫറൻസിൽ ഇത് സംഭവിച്ചു വന്നിക്കൊള്ളാമായിരുന്നു. ശംഭുതങ്ങൾ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന കൈവരിക്കുന്ന അളവ് പോലെ ചുറ്റിച്ച് കളഞ്ഞിട്ട് യുവതകൾ അടക്കാൻ പറയണം. നീ
ആദ്യത്തെ അളവുകൊണ്ട് പോരാ, പിന്നെയും വളർന്നു ഇറങ്ങി, അതുപോരാ പിന്നെയും വളർന്നു ഇറങ്ങി, അരയാളമായി പോരാ.
ബിരിയാണികളുമായപ്പോൾ നമുക്കറിയാം കുറച്ചതായി ഓടുന്നതിനേക്കാൾ അല്പകൂടെ കഷ്ടമുണ്ട്. നമ്മുടെ ഇഷ്ടത്തോടെ മുട്ടോളമായപ്പോഴും നമ്മുടെ ഇഷ്ടത്തിൽ ആഞ്ഞാഞ്ഞെങ്കിലും നടക്കാം. അരയോളമായപ്പോഴും അല്പകൂടെ ബലം പ്രയോഗിച്ചെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൽ പോകാം. അവൻ ഭൂമിയിൽ കാൽ പതിച്ചു നടക്കാം. പക്ഷേ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അളവ് കവിഞ്ഞപ്പോൾ കാൽ പറയുന്നു എനിക്ക് ഭൂമിയിൽ നിൽക്കുന്നില്ല, പറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ നിയന്ത്രണം വെള്ളമാണ്. ഇപ്പോൾ എന്റെ സ്വയം ഇവിടെ പ്രയോജനമില്ല. നിയന്ത്രിക്കുന്നത് മുഴുവൻ വെള്ളമാണ് എന്ന് ആമേ അതിന്റെ അനുഭവം നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പറഞ്ഞു ഇനി തിരിഞ്ഞു തിരിച്ചു വന്ന് അവൻ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷങ്ങൾ കൈകളെ തന്നെ ദൈവത്തെ ഞാൻ പറയാം. ഒരു കവിഞ്ഞൊഴുകുന്ന നദി പുറപ്പെട്ടുവെങ്കിൽ നിന്റെ വിശ്വാസികളെല്ലാം പച്ച പിടിച്ച നല്ല നല്ല അച്ഛനിരത്ത് നടപ്പെട്ട വൃക്ഷങ്ങൾ പ്രവാചകനോട് വിളിച്ച് ചോദിച്ചാൽ പറയും പത്തൊമ്പതാം അധ്യായത്തിൽ നിന്റെ അമ്മ ആര്? ഇതൊന്നുമല്ല പത്തൊമ്പതില് രണ്ടാമത്തേക്ക് മാറി ഒരു സിംഹി. നിന്റെ അമ്മ ആര്? സിംഹി. സിംഹങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. സിംഹം കുട്ടി ജനിക്കുന്നു. ബാലസിംഹങ്ങളുടെ ഇടയിൽ വളരുന്നു. ഇര പിടിക്കാൻ പ്രായമായപ്പോൾ മനുഷ്യരെ തിന്നാൻ തുടങ്ങി. ശത്രു വന്ന് കൊളുത്തിട്ട് പൊട്ടിക്കൊണ്ടുപോയി. മോനെ കുറിച്ചുള്ള പ്രത്യാശ അടുത്തതും അതുപോലെ പത്താം വാക്യത്തിൽ അടുത്ത വാക്യം നിന്റെ അമ്മ ആര്? വെള്ളമുള്ളിടത്ത് നടപ്പെട്ട മുന്തിരി. അധികാരികളുടെ ചെങ്കോലിന് ബലമുള്ള കൊമ്പുകൾ ഉണ്ടാകും. വിശദീകരിക്കാൻ സമയമില്ല. സ്തോത്രം. നമ്മുടെ സഭയിൽ നിന്നും പരിശുദ്ധമുള്ള നീതിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത പ്രവാഹത്തോട് ഒഴുകിയായി ഇരു കരകളിലും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും മറ്റകാലത്ത് ഫലം കായ്ക്കുന്നതും ഈ വാടാത്തതുമായ വൃക്ഷം പോലെ നമ്മുടെ വിശ്വാസികൾ നല്ല അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മാത്രമല്ല അടുത്ത കൊണ്ട് വായിച്ചു വരുമ്പോൾ ഈ നദി ആലയത്തിൽ നിന്ന് ആരംഭിച്ച നദി ഇത് കവിഞ്ഞുകൊടുക്കല്ലേ, ഇത് കടലിലേക്ക് പോയി വീഴുന്നതല്ല, സമുദ്രം പത്യമായി മാറുന്നു. പത്യമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ചലിക്കുന്ന പ്രാണികൾ ദാളപട്ടണത്തിലേക്ക് ഇറങ്ങി ഒഴുകും. അമേ നിങ്ങളുടെ സഭ ഇരിക്കുന്ന പട്ടണത്തിലേക്ക് ഒഴുകും. പത്യമാകും. ഞാനത് പറഞ്ഞു രാവിലെ അവിടെ വേണം. പുരുഷാരവും ജാതികളും വംശങ്ങളും ഭാഷകളും അവരൊക്കെ ജീവൻ പ്രാപിക്കും. അത് പറഞ്ഞ ജീവൻ പ്രാപിക്കും. ജീവൻ പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും?
അവിടെ പറയുന്നു മിത്തോന. അവരുടെ വചനവും ഒന്ന് ശ്രദ്ധിക്കേ, 47 എഫെസ്യർ 47 അതിന്റെ 10 വാക്യം, അതിന്റെ തലയിൽ 7:2 മുതൽ 7:3 വരെ മീൻ പിടിക്കാറുള്ള വലവിശ്വസ്, അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. ശരിക്കും പറഞ്ഞ മീൻ പിടിക്കാന്റെ എണ്ണം 5 മിനിറ്റ് കേൾക്കാൻ പോയാ, മീൻ പിടിക്കാന്റെ എണ്ണം തളർന്നു പോയോ, വായിക്കാൻ പോയപ്പോഴും
എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നിരിക്കുന്ന 15 വിശ്വാസികൾ മീൻപിടിക്കാരായി മാറുന്നു. മാത്രമല്ല എല്ലാ ജാതിയും മത്സ്യങ്ങളും അതുകൊണ്ട് അതിലെ എണ്ണം സംഖ്യേറ്റമായി കഴിഞ്ഞാൽ ഈ നദി അവൻ അവിടെ നിന്നും ആ സഭയിരിക്കുന്ന പട്ടണത്തിലെ കഴുകി കഴിയുമ്പോൾ പട്ടണത്തിലെ ചലിക്കുന്ന ജീവശവങ്ങളായിരിക്കുന്ന മനുഷ്യന്റെ ആത്മീയ പ്രചോദനമുണ്ട്. അവൻ രക്ഷിക്കപ്പെടുവാൻ കർത്താവിലേക്ക് വരുവാൻ മാനസമരപ്പെടുവാൻ ഹൃദയ ഭാഗവത്. ഹല്ലേലൂയ. മാത്രമല്ല ഈ അഭിഷേകത്തിനുള്ളത് ഇന്ന് കേട്ടതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:8 വചനത്തിൽ പറയുന്നതുപോലെ പരിശുദ്ധാത്മാവിനെ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകും. ഹല്ലേലൂയ. സാക്ഷിയാകും തുടങ്ങുമ്പോൾ അവൻ മീൻപിടിക്കാരുടെ എണ്ണം പെരുകും.
നമുക്കൊക്കെ ഒരു സഭയിൽ 10 പാസ്റ്ററും 15 വിശ്വാസികളുമായിരിക്കും. പക്ഷേ ഇനി പറയട്ടെ, അങ്ങനെയല്ല, എല്ലാവരും മീൻപിടിക്കാരാണ്. മനസ്സിലായില്ലേ? എല്ലാ വിശ്വാസികളും ആരായിത്തീരും? ആരായിത്തീരും? ഒന്ന് മാത്രം പറഞ്ഞാൽ മീൻപിടിക്കാരായിത്തീരും. ഇതിനൊക്കെ അടിസ്ഥാന പ്രാർത്ഥന മുഖ്യ പരിശുദ്ധമാകുന്നു. പരിശുദ്ധത്തു ജനം ഓർക്കുന്നു. ഈ ജനമീപിടിക്കാരായി മാറും. അപായപ്പെടുത്തുന്നവരായി മാറും. സുവിശേഷ ദർശനങ്ങളായി മാറും. മാറും. അങ്ങനെ വരുമ്പോഴാണ് ഒന്നതിനവർക്കൊന്ന് 23 രജിസ്റ്റർ ചെയ്യപ്പെട്ടവരുടെ എണ്ണം 38. നിങ്ങളവിടെ വായിച്ചോട്ട്, അതിൽ ആലയ വേല ചെയ്യുന്നവർ 24,000, ന്യായാധിപന്മാരും നേതാക്കളും 4,000. എത്രയായി? 24,000, 6,000 എത്രയായി? ഇത് ആലയത്തിന്റെ പണിക്കാണ്. 30,000. ഇനി വാതിൽ കാവൽക്കാർ 4,000, കൊയർ മെമ്പർ 4,000, ബാക്കി എത്ര ഒന്ന്? അപ്പോ ആലയത്തിൽ ഒരു വേലയും ചെയ്യാത്ത നിങ്ങൾ ഏത് കണക്കിൽപ്പെട്ടവർ? ജീവപുസ്തകത്തിൽ പേരിടപ്പെട്ടവരാണ് ഈ രജിസ്റ്റർ പോയി ചെയ്യപ്പെട്ടവരെന്ന് പറയുന്നത്. 38,000 എണ്ണത്തിലുണ്ട്. 38,000 പേർക്ക് ആലയത്തിൽ ജോലി. അപ്പൊ ഈ ആലയത്തിൽ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടാത്ത നീ ഏത് കണക്കിൽ പെട്ടതെന്നാണ് എന്റെ ചോദ്യം. ഹലോ, ഈ പറഞ്ഞത് കേട്ടതെല്ലാം ഒന്ന് കരമുയർത്തി ആമേനം പറയാൻ. ചന്ദ്രനെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങി ദൗത്യം ഏൽപ്പിച്ചിട്ട് ദൗത്യം ചെയ്യാതെ നന്മ മാത്രം ശമ്പളവും മറ്റേ കാശിനും ചോദിച്ച് വാങ്ങി കാര്യം നടത്തുന്ന നിങ്ങളെ കുറിച്ച് ദൈവത്തിന് സാധ്യത.
കർത്താവ് തിരഞ്ഞെടുത്തു നിന്റെ പേര് വിട്ടു ചേർത്തു. നിനക്കൊരു ദൗത്യമുണ്ട്, നീ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊടുക്കും നിന്റെ മേൽ വരണമെങ്കിൽ യോഗ ദയവ് ചെയ്ത് ആദ്യത്തെ അഞ്ചു മിനിറ്റ് ആരും വളരുന്നത്. നാളെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്ക സമയമില്ല. നിങ്ങളിലുള്ള ദൈവക്രമ വെളിപ്പെടണമെങ്കിൽ നാളെ ആ ആത്മപകർച്ചയുടെ ഒരു ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. മെസ്സേജ് കാണത്തില്ല, പ്രാർത്ഥനയായിട്ടോ. പക്ഷെ അതുകൊണ്ടായിരുന്നു കരത്തിലുണ്ടായി നിൽക്കില്ല. എന്നാൽ കാരണം പരിശുദ്ധാത്മാവിന്റെ പകർച്ച അത് തമ്മിലൂടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ നാം ചിന്തിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യും. ഏത് ജാതിയിൽപ്പെട്ടവരും ഏത് നിറത്തിൽപ്പെട്ടവരും നിങ്ങളെ സഭയിൽ ഓടി വരും. ക്യാൻസർ രോഗിക്ക് നിറമല്ല പ്രശ്നം, സൗഖ്യമാണ് പ്രശ്നം. ജൂമർ ഉള്ളവന് നിറമല്ല പ്രശ്നം, സൗഖ്യമാണ്. രണ്ടു മാസത്തേക്ക് മുമ്പ് ഒരു ആരാധനയ്ക്ക് ഒരു സ്ത്രീ വന്നു വന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് രോഗികൾക്കായി പ്രാർത്ഥിക്കുക. സാധാരണ ഞാൻ ഞായറാഴ്ച ചെയ്യാറില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞോണ്ട് ഞാൻ ക്യാൻസർ ട്യൂമർ മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കൂട്ടം പേർ സൗഖ്യമായി മുമ്പിൽ വന്നു. ആദ്യം ഒരു സ്ത്രീ ഒരു മൂന്നേ മുക്കാൽ വയസ്സായ മകനെ കൊണ്ടുവന്ന് ഞാൻ ഒരു മുസ്ലിം സ്ത്രീയാണ്. കാരണം അവരുടെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഒരു പന്തിന്റെ വലിപ്പത്തിലുള്ള ക്യാൻസർ മുഴ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന യേശു സൗഖ്യമാക്കി. അവൻ പറയുന്നു, ഇനി ഞാൻ യേശുവിനായി ജീവിക്കും. നിങ്ങളെന്നെ ശിക്ഷിച്ചതാണേ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു, എന്തിനാണ് ആ ശിക്ഷിച്ചത്? നിങ്ങളെ ഞാൻ ചോദിച്ചു, ഒന്നും ആ കാര്യം ചോദിച്ചു. 25 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് ഈ കുഞ്ഞ് കിട്ടിയത്. ഈ കുഞ്ഞ് ലഭിച്ച ശേഷം 1.5 വർഷം കൊണ്ട് ഞാൻ ചർച്ചിൽ വരുന്നില്ല. എന്റെ യേശു എന്നെ ശിക്ഷിച്ചതാണേ. അതാണ് അവരുടെ വിളിയായിരുന്നത്. അവന് അപ്രത്യക്ഷമായി ക്യാൻസർ മാറി. അവൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ് അവർ സ്നാനമേറ്റ കർത്താവിനോട് ചേർന്നു. കാരണം അറിയാമോ, അവരുടെ ജീവിതം. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ 2 വാൾവുകളും ഡാമേജ് ആയി പോയി. കേരളത്തിൽ എല്ലാ ചികിത്സകളും ചെയ്ത് കൈവിട്ടു. അവസാനം പറഞ്ഞു, വേണമെങ്കിൽ നീ ചെന്നൈയിൽ പോയി ഹോസ്പിറ്റലിൽ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പണമില്ലാതെ കരഞ്ഞു കിടന്നപ്പോൾ സ്വപ്നം കണ്ടു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സുഖമാകുമെന്ന് ഞാൻ വന്ന ദിവസം തന്നെ എന്റെ ഹൃദയത്തിന്റെ 2 വാൾവുകളും സൗഖ്യമായി. അതിനുശേഷമാണ് 25 വർഷം കൊണ്ട് കുട്ടികളില്ലാത്ത എനിക്ക് ഈ മകനെ ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാം, ജാതി ഏതുമാകട്ടെ, ഭാഷ ഏതുമാകട്ടെ, അവൻ ക്യാൻസർ രോഗിക്ക് നിങ്ങൾ നിറവല്ല പ്രധാനം, ദൈവത്തിന്റെ ശക്തിയാണ് പ്രധാനം. കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ആമേൻ തന്റെ നാമത്തെ ഉയർത്തിയെങ്കിൽ അപ്പോസ്തലന്മാർ വചനത്തെ അതിമുഖമുദ്രം ഉറപ്പിച്ചുവെങ്കിൽ ജനം ക്രിസ്തുവിനെ അറിയുവാൻ ആത്മപരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് ആവശ്യം. അത് മുഖാന്തരമായി അറിയും. പിന്നെ അവർക്ക് സുവിശേഷ പദ്ധതിയായ കർത്താവ് വേണ്ട. അത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വഴിപ്പാണ്. അത് പരിശുദ്ധാത്മ വെളിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ചർച്ച് പ്രാർത്ഥന നിങ്ങളെല്ലാവരും സ്വീകരിക്കത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു ദിവസം 1 മണിക്കൂറിൽ നിങ്ങളുടെ ഒരു വിഷയവും പറയാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മുട്ടുത്തുക സമർപ്പണമുള്ള കുറെ പേരെ യേശു അന്വേഷിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ, ഒരു ദിവസം 1 മണിക്കൂറുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ പ്രയർ പ്രയറാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഇടയിൽ നിൽക്കുക സമർപ്പണമുള്ളവരെ കർത്താവ് അന്വേഷിക്കുന്നു.
നിയക്രമ ബലഹീനനാകട്ടെ.
നിങ്ങളെ എന്റെ യേശു തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് വന്നു ഉണർന്നിന് സമർപ്പണമുള്ള പതിനേഴുകാരൻ ആദ്യം ഏഴ് നേരണം എന്ന പ്രാർത്ഥന ആരംഭിച്ചുവെങ്കിൽ ഉണർന്നിനത് വഴിതെളിച്ചുവെങ്കിൽ നിന്റെ ഒറ്റ വ്യക്തിയുടെ പ്രാർത്ഥനയായി തന്നെ സഭയ്ക്ക് ഉണർവുണ്ടാകാൻ പോകുന്നത്. ഉണർവിന്റെ ഒരു അഗ്നി വെളിപ്പെടും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയ്ക്കിടത്ത് ഇറങ്ങുകയും നിങ്ങൾ ദേശത്തിന്റെ ദൈവ മനുഷ്യനായി മാറും. ചോദിച്ച് ചോദിച്ച് നിങ്ങളുടെ സഭയിലേക്ക് വരും. വിവിധ ജാതികൾ വരും, വിവിധ നിറക്കാർ വരും. മലയാളി എന്ന ചിന്ത മാത്രം പോലെ എല്ലാവരുടെ ആത്മാവിന് പോലെ
ദർശനം വിപുലമാകട്ടെ, ദൈവദാസന്മാരെ ദർശനം വിപുലമാകട്ടെ. ഹല്ലേലൂയ. ഒറ്റ ചോദ്യം, ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതിൽ നിൽക്കും സമർപ്പണമുള്ളവരെ കർത്താവിലേ. അവർ മാത്രം കര ഉയർത്താം. നിങ്ങൾക്കിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ജീസസ് നിങ്ങളുടെ ജോലി സമയത്തെ അല്ല വിലയിരുത്തേണ്ടത്. നല്ലവനെ കരമുയർത്താം, സമർപ്പണമുള്ളവർ നല്ലവനെ കരമുയർത്താം. കോൺഫറൻസ് കോളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീരുമാനമാകരുത്. ഇന്നത്തെ ഈ സമർപ്പണമാണ് നിങ്ങളുടെ സഭയുടെ ഉണർവിന്റെ ആരംഭമായി മാറി. അതിനുള്ള കരമുയർത്തിക്കൊണ്ട് ഇതാക്കാത്ത ഞാൻ വരുന്നു. ദൈവം കരഞ്ഞ ഒരു കാര്യം ഇടിവിൽ നിൽക്കാൻ ആരെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. ഓ ദേശത്തിൽ ഉണർവ് നടത്താൻ ഉണ്ടാകത്തിൽ അത് ചിന്തിക്കരുത്, സമാധാനത്തിൽ അത് ചിന്തിക്കരുത്. ശിവ അതിന്റെ ഒന്നാം പഠിത്തിരുന്ന് കരയുവാൻ തയ്യാറെങ്കിൽ, ഇതിൽ നിൽക്കാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം ദൈവം തരും. നിങ്ങളുടെ സഭയും പരിശുദ്ധാത്മാവ് പറയുകയോ അങ്ങനെയുള്ള ഭയം ഉയർത്തി വെച്ചുകൊണ്ട് കത്ത പ്രാർത്ഥിക്കാൻ വരട്ടെ. പ്രാർത്ഥിക്കാൻ വരണ്ടേ, പ്രാർത്ഥിക്കാൻ കൃതരേ. ഈ ധ്യാനം എത്തിയിട്ട് തിരിവരാൻ മുഴുവനും ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്നൊരു പ്രാർത്ഥിക്കേണ്ട ഭാഗമൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ ശരഭവന്ധുവന്ദന, ഓ ഹല്ലേലൂയ കർത്താവേ. ഓ ആമേൻ. പെരുമലയുടെ മുഴുവൻ കടന്നുണ്ട്, കൈപ്പറ്റിയോളം മേഘം അതുപോലെ തിരുമ്പിയിൽ നിൽക്കുക. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട ഈ വേളയെ ശുശ്രൂഷയുടെ വലിയ അഭിശ്വാസം വെളിപ്പെടുത്തുന്നു. ആത്മപകച്ച വെളിപ്പെടുത്തേ കൃപാകര ജ്വലനം വെളിപ്പെടുത്തേ ഇവരെ ഒഴുക്കിപ്പോസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചരിഞ്ഞ്
അങ്ങനെ ചെയ്യുന്നതിനാൽ പോകണം യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ. കരങ്ങൾ ഉയർത്തി ശക്തമായ ഒരു ഹല്ലേലൂയ. ഈ ദിവസം നിങ്ങളുടെ ഡയറിയിൽ എഴുതുക, മറക്കാതെ ചെയ്യാനായിരിക്കുക. അതിന്റെ ആരംഭം തന്നെ നിന്നാണ് നാളെ ഒരു കവിയൊഴുക്കിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മകമായി കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ സമയം ഉയർത്തേക്കുമെങ്കിൽ ഹല്ലേലൂയ വില കൊടുക്കുമെങ്കിൽ തയ്യാറാക്കുമെങ്കിൽ പരിശുദ്ധാത്മ കൊണ്ടുവരും. നമ്മളിവിടെ ചില നാളാക്കും.
ആമേ. കൈ ഉയർത്തി എല്ലാവരും ഒരു നല്ല ആമേ പറയാം.
കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഉണർവിന്റെ ആരംഭം ഇവിടെയാണ്.
അത് ദൈവം ചെയ്യട്ടെ എന്ന വാക്കുകളോടെ എന്റെ വാക്കുകളെ വിരമിക്കുന്നു.